യേശുക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊള്ളും. ഇന്ന് രാത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഈശ്വരൻ ഒരു സുവർണ അവസരം സമ്മാനിച്ചതുകൊണ്ട് അതിൻ്റെ വലിയനാമത്തെ സ്തുതിക്കുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കൊടുങ്ങല്ലൂരിൽ കിഴക്കൻ സമുദ്രതീരത്താരംഭിച്ച് പടിഞ്ഞാറൻ തീരങ്ങളിൽ വിജയം കൊണ്ട ഒരു ചരിത്രത്തിന്റെ സുന്ദരമായ സ്മാരകം നിലകൊള്ളുന്ന കൊടുങ്കോൽ ഊരിൽ പാണ്ഡ്യ ചോള ചേര മന്നന്മാരുടെ സമഗ്രമായിരിക്കുന്ന പടയെടുപ്പ് കൊണ്ട് സമർത്ഥമായി തകർന്നടിഞ്ഞ ചരിത്രത്തിന്റെ ഏടും പൊടിയും അടിഞ്ഞുകിടക്കുന്ന കൊടുങ്ങല്ലൂരിൽ എന്റെ പൂർവ വർഗത്തിൽപ്പെട്ട ഇടയന്മാരുടെ വർഗത്തിൽ ജനിച്ച ഒരു സ്ത്രീയായ കർണകി ആരാധിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ അനശ്വരതയുടെ അവതാരമായ അനന്തതയുടെ പ്രത്യക്ഷതയായ യേശുക്രിസ്തുവിന്റെ ചൈതന്യമാർന്ന സുവിശേഷത്തിന്റെ ലളിതമായൊരു സാക്ഷ്യം വഹിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭ്യമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവസരം സംജാതമാക്കി തന്ന യോഗ സംഘാടകർക്ക് യേശുക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ എനിക്കുള്ള കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മുൻ പ്രസംഗകൻ പറഞ്ഞതിന്റെ അനുബന്ധമായ ചില വസ്തുതകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഉപോത്ബലകമായി ഒരു വേദസൂക്തം ഉദ്ധരിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 കർത്താവായ യേശുക്രിസ്തുവിന്റെ വത്സല ശിഷ്യനും ഗ്രേക്ക തത്വചിന്തയുടെ ഏടുകളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടവനുമായ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു സംജ്ഞയാണ് സൂക്തമാണ് അത്.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാനവ വൃക്ഷികൾക്ക് ഇതുവരെയും ഗോചരീഭവിക്കാത്ത പരീക്ഷണ നാളികളിൽ ഇന്നുവരെയും പ്രത്യക്ഷപ്പെടാത്ത ശാസ്ത്രപടുക്കളും നിരീക്ഷകന്മാരും ഗവേഷകന്മാരും മതഗുരുക്കന്മാരും മതഭക്തന്മാരും നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്നുള്ളത് അല്പം വിചിത്രമായ കാര്യമാണ്. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവം, ആ ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുക. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഏറ്റവും നിത്യഭംഗം വന്നൊരു കാര്യമാണ്. എന്നാൽ 20 നൂറ്റാണ്ടുകൾ കൊണ്ടും അതിനപ്പുറത്തും മനുഷ്യർ ജനിച്ച ആദിമ ചരിത്രത്തിന്റെ ഏടുകൾ മുതൽ ഇന്നുവരെയും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു വസ്തുതയാണ് ഈശ്വരനെ കണ്ടെത്തുവാനുള്ള അവന്റെ ഏറ്റവും വലുതായിരിക്കുന്ന വമ്പൽ. എന്ന് മനുഷ്യൻ മണ്ണിൽ ആവിർഭവിച്ചോ അന്ന് മുതൽ അത്യന്താധുനിക ദശയിൽ അവനിയുടെ ഉപരിതലങ്ങളിൽ നിന്ന് ആകാശത്തിന്റെ അരുവികളിൽ മനുഷ്യൻ സ്വച്ഛന്ദം വിഹരിക്കുന്ന 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ വരെയും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈശ്വരാന്വേഷണം. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ കേവലം വൃക്ഷഗഹുരങ്ങളിലും പാറയുടെ വിള്ളലുകളിലും പാർത്തിരുന്ന കാലം മുതൽ ഇന്ന് ഉന്നത സൗധങ്ങളിൽ ജീവിക്കുന്ന ഈ ദശാസന്ധി വരെ അവൻ തുടർന്നുകൊണ്ടിരിക്കുന്ന വമ്പിച്ച പ്രക്രിയയാണ് ഈശ്വരാന്വേഷണം. പണ്ട് കാലത്തു മുതൽ ഇന്ന് വരെയുള്ള അവന്റെ ഈശ്വരാന്വേഷണ പന്ഥാവിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു ദശയിൽ ഏതെങ്കിലും വിധത്തിൽ ഈശ്വരൻ എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നു എങ്കിൽ അവൻ ഈശ്വരാന്വേഷണം നിർത്തുമായിരുന്നു. എന്നാൽ അതിന്ന് വരെയും സാധിക്കാതെ വണ്ണം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഏതാനും വസ്തുതകൾ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതര മതങ്ങളുടെ സഹായത്തോടുകൂടി ചിലത് പറഞ്ഞ് ഉപസംഹരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. റഷ്യയുടെ 1-ാമത്തെ ബഹിരാകാശ യാത്രികനായിരുന്ന ഗാഗറിൻ ഭൂമിയിൽ നിന്ന് സുമാർ 184 മൈൽ മുകളിൽ ചെന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഭൂമിയെ 10 or 20 times കറങ്ങി തിരിച്ചു വന്നപ്പോൾ പ്രഖ്യാപിച്ചു, ചിലർ പറയുന്നത് പോലെ ദൈവമൊന്നൊരുത്തൻ ഉണ്ടോ എന്ന്. ഞങ്ങളുടെ ബഹിരാകാശ യാത്രയിൽ ഞങ്ങൾ അവിടെല്ലാം നോക്കി, പക്ഷേ ദൈവത്തെയോ ദൈവദൂതന്മാരെയോ ഞങ്ങൾ എവിടെയും കണ്ടില്ല. ആകയാൽ ദൈവമൊന്നൊരാളില്ല. 2-ാമത്തെ റഷ്യയുടെ ബഹിരാകാശ യാത്രികനായ ടിറ്റോയും അതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു. അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന കൂച്ചേവിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടി വമ്പിച്ച സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു, റഷ്യയുടെ ദൈവം റഷ്യയുടെ കരബലമാണ്. 1969 ജൂലൈ 20-ാം തീയതി അമേരിക്കയുടെ ഏറ്റവും വലിയ ബഹിരാകാശ യാത്രികന്മാർ ചന്ദ്രന്റെ മുഖത്തിറങ്ങി. അവിടെ ഇറങ്ങിയിട്ടും അവരും അന്വേഷിച്ചു ദൈവത്തെ എവിടെയെങ്കിലും കണ്ടുമുട്ടാമോ എന്ന്. പക്ഷേ മനുഷ്യൻ അവിടെയോ എവിടെയോ ഇന്നുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് ഇന്ന് അനേകർക്ക് മനസ്സിലാക്കുവാൻ ഏറ്റവും വിഷമുള്ള വസ്തുതയായി മാറിയിരിക്കുന്നത്. എന്നാൽ ഒരു വസ്തുതയുണ്ട്, ദൈവത്തെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കയില്ല എന്നാണ് അവർ പറയുന്നത്. ദൈവത്തെ ബഹിരാകാശങ്ങളെ അന്വേഷിച്ച് തളർന്ന ആ മനുഷ്യർ നോക്കി, അതിക്രമിച്ച റഷ്യയുടെ തത്വചിന്തകരെ നോക്കി, ശാസ്ത്രപടിക്കലെ നോക്കി, ആ ബഹിരാകാശ യാത്രികന്മാരെ നോക്കി, ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകനായ ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, ഈ വിസ്തൃതമായ ഭൂപരപ്പിൽ നിന്ന് ഒരു ചെറിയ മണ്ണിര തല വെളിയിലേക്ക് നീട്ടി നോക്കിയ ശേഷം ഇവരെല്ലാം ഞാൻ റഷ്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്നാണെങ്കിൽ കൊസീജനെ നോക്കിയിട്ട് ഇവരെ ഇനി കാണാനില്ല, അതുകൊണ്ട് കൊസീജൻ എന്നൊരാളില്ല എന്ന് പറയുന്നത് പോലെ മാത്രമായിരിക്കും. അതിനെക്കുറിച്ച് വളരെ ഞാൻ വിശദീകരിക്കുന്നില്ല. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ദൈവമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്നാണ് ചിലർ പറയുന്നത്. യുക്തിവാദികൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എന്റെ ഭാഷയിലെ പ്രത്യക്ഷവാദിയായിരിക്കുന്ന എ ടി കോവൂരും അദ്ദേഹത്തിന്റെ സഖാവായിരിക്കുന്ന എം സി ജോസഫും അതിനെ തുടർന്ന് വന്ന നാസ്തിക നേതാക്കന്മാർ അഥവാ പ്രത്യക്ഷവാദിയുടെ നേതാവായിരിക്കുന്ന പവനം, ദേവസിക്കുട്ടി, ഐരൂർ ജോൺസൺ, പ്രൊഫസർ ഗോരേ തുടങ്ങിയ ആളുകളും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉദാഹരണം, ദേവസിക്കുട്ടിയുടെ എന്താണെന്ന് ദൈവം എന്ന പുസ്തകം, എന്താണ് ദൈവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് വിശ്വാസമല്ല ആവശ്യം, കണ്ടെത്തലാണ്. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കണ്ടെത്തൽ മാത്രം, കണ്ടെത്തിയാൽ മാത്രമേ വിശ്വസിക്കൂ, കണ്ടെത്തിയാൽ മാത്രം ഒന്നിനെ വിശ്വസിക്കാമെന്ന് പറയുന്നതിന്റെ പേര് യുക്തിവാദി എന്നല്ല പ്രത്യക്ഷവാദി എന്നാണ്. അതുകൊണ്ട് പരേതനായ എ ടി കോവൂരിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഇവരെയും ഇവരുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടനകളെയും മേലായി ഈ നാട്ടിലുള്ള ആരെങ്കിലും തന്നെ യാതൊരു കാരണവശാലും യുക്തിവാദികൾ എന്ന് വിളിക്കാൻ പാടില്ല, പ്രത്യക്ഷവാദികൾ എന്ന് വിളിക്കണം. യുക്തിവാദികൾ എന്ന് വിളിക്കുകയാണെങ്കിൽ യുക്തി കൊണ്ട് ദൈവത്തെ സ്ഥാപിക്കുന്ന ഞങ്ങളെ വിളിക്കണം. ഞാനൊരു യുക്തിവാദിയാണ്, എന്റെ സഖാക്കൾ യുക്തിവാദികളാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട എ കെ വർഗീസും ഇതിനു മുമ്പ് പ്രസംഗിച്ച സഹോദരൻ ഡാനിയൽ വില്യംസും ഇതുപോലെ യേശുക്രിസ്തുവിനെയും അവന്റെ അവദാനങ്ങളെയും അനശ്വരനായ ഈശ്വരനിൽ നികരാം പ്രസംഗിക്കുന്ന അനവധി അനവധി ആളുകളും യുക്തിവാദം കൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. കണ്ടാൽ മാത്രം ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ട് അത് അതിനെ യുക്തിവാദമെന്ന് വിളിക്കാൻ നിർത്തിയില്ല, അതിനെ പ്രത്യക്ഷവാദം എന്ന് വിളിച്ചു. കണ്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് ഒരു വസ്തുവിനെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. വിവിധമായ കാരണങ്ങളാൽ ഒരു വസ്തു കാണാതിരിക്കാം, അതുകൊണ്ട് ഇല്ല എന്ന് പറയുകയില്ല. ഞാൻ ഏതാണ്ട് ദൃഷ്ടാന്തം മാത്രം പറയാം. വിവിധ കാരണങ്ങളാൽ ഒരു വസ്തു കാണാതിരിക്കാം. ഒന്ന്, ഏറ്റവും ചെറുതായാൽ ചെറുതേ എന്നുള്ള കാരണത്താൽ നമുക്കത് കാണാൻ കഴിയില്ല. നമ്മുടേതായിരിക്കുന്ന കണ്ണുകൾക്ക് അതിൻ്റെതായിരിക്കുന്ന പരിമിതിയുണ്ട്. ആ പരിമിതി കൊണ്ട് ഏറ്റവും ചെറിയവരെ കാണുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ആ ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സ്നേഹിതരെ, അതുകൊണ്ട് ഏറ്റവും ചെറുതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതേ കാരണം കൊണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയയില്ല. രണ്ട്, ഏറ്റവും വലുതായിരുന്നാൽ ഈ കണ്ണുകൊണ്ട് അത് ഒരിക്കലും കാണുവാൻ കഴിയയില്ല. നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ചെറുതായിരിക്കുന്ന ആറ്റത്തെ കാണണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് സാധിക്കുന്നില്ല. ഏറ്റവും വലുതായിരിക്കുന്ന എത്രയെത്ര അണ്ഡങ്ങൾ ഈ ബ്രഹ്മാണ്ട ഗ്രഹാകത്തിലുണ്ടെങ്കിലും നമ്മുടെ സ്ഥൂലമായിരിക്കുന്ന നയനം കൊണ്ട് ഒരിക്കലും വേദനീഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈശ്വരൻ ഒരു വലിയ ശക്തിയാണെന്ന് വന്നാൽ, ഒരു വലിയ സത്തയാണെന്ന് വന്നാൽ അതേ കാരണത്താൽ കാണാതിരിക്കാം. മൂന്ന്, ഏറ്റവും പ്രാപ്തിയുള്ള ഒന്നാണെന്ന് വന്നാൽ അത് കാണാൻ കഴിയയില്ല. ഏറ്റവും വിദൂരസ്ഥമാണെന്ന് വന്നാൽ നാളെ കാണാൻ കഴിയയില്ല. എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ വേണം! അതിവിദൂരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ ഒരിക്കലും കാണാൻ കഴിയയില്ല. ഒന്നോ രണ്ടോ ദൃഷ്ടാന്തം പറയാം. ഈ അതിവിദൂരസ്ഥമായിരിക്കുന്ന നിരവധി നിരവധി താരങ്ങളും താരാപഥങ്ങളും ഈ ബ്രഹ്മാണ്ട ഘടകത്തിലുണ്ട്. പക്ഷേ അത് അതിവിദൂരമായിരിക്കുന്ന കാരണത്താൽ നമുക്ക് കാണാൻ കഴിയയില്ല. ഇനിയും അടുത്ത്, ഏറ്റവും സമീപമാണെങ്കിൽ അതേ കാരണം കൊണ്ട് കാണാതിരിക്കാം. ഒരു വസ്തു ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത് അദൃശ്യമായിരിക്കുന്നു. എന്നോടും നിങ്ങളോടും ഏറ്റവും അടുത്തിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിത ഘടകവും ജീവിതത്തിന് വിളക്കുമായിരിക്കുന്ന കണ്ണ്. പക്ഷേ നമ്മുടെ കണ്ണുകളെ നമുക്ക് കാണണമെങ്കിൽ കണ്ണാടി ഒരു ആവശ്യമുണ്ട്. അതിന് നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏറ്റവും ചെറുതാണെങ്കിൽ, ഏറ്റവും വലുതാണെങ്കിൽ, ഏറ്റവും ദൂരെയാണെങ്കിൽ, ഏറ്റവും സമീപമാണെങ്കിൽ ആ കാരണങ്ങളാൽ കാണാതിരിക്കാം. ഇനിയും വിവിധമായ ദൃഷ്ടാന്തങ്ങൾ പറയാൻ എന്റെ കീശയിലുണ്ടെങ്കിലും പരിമിതമായ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ട് മറുവശം പോവുകയാണ്. സ്നേഹിതരെ, അപ്പോൾ ഈശ്വരൻ ഇതുപോലെയാണെങ്കിൽ ഏറ്റവും ചെറുതായാൽ, ഏറ്റവും വലുതായാൽ, ഏറ്റവും വിദൂരസ്ഥനായാൽ, അതിസമീപസ്ഥനായാൽ, അത്യാദി കാരണങ്ങളാൽ കാണാതിരിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടാൽ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. മറ്റൊരു ദൃഷ്ടാന്തം കൂടെ പറയാം. എന്റെ ജീവൻ, എനിക്കും നിങ്ങൾക്കും ജീവനുണ്ടെന്ന് നമുക്കറിയാം. ഞാനിവിടെ ചരിക്കുന്നതും ചരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ജീവനുള്ളത് കൊണ്ടാണ്. ഞാൻ ഇതുവരെയും ജീവനെ കണ്ടിട്ടില്ല, നിങ്ങളുടെ ജീവനെ നിങ്ങളും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ലെങ്കിലും നമുക്കത് നിഷേധിക്കാൻ കഴിയുന്നില്ല. വൈദ്യുതി, നമുക്ക് ജീവിതത്തിൽ അത്യന്താപേക്ഷയുടെ ഘടകമായിരിക്കുന്ന പരിഷ്കൃത ലോകത്തിൽ ഉപേക്ഷിക്കുവാൻ കഴിയാത്ത അത്യന്താപേക്ഷ വസ്തുവായിരിക്കുന്ന അതിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. ഇത്യാദി വിവിധ കാര്യങ്ങൾ കാണാൻ കഴിയയില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് യുക്തി. ഏറ്റവും ചെറുതായിരിക്കുന്നതാണ് ആത്മെന്ന് വിളിക്കുന്നത്. അതിന് കാണാൻ കഴിയയില്ല. ഏറ്റവും ചെറുതായിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഇതുണ്ട് എന്ന് മനസ്സിലാകുന്നത് അതിന്റെ പ്രവൃത്തിയാലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ യുക്തിയുടെ ആചാര്യനാണ് ഈ ബൈബിളിന്റെ എഴുത്തുകാരനായിരുന്ന സെയിന്റ് പോൾ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ ഒരു ഭാഗത്തിന്റെ എഴുത്തുകാരനായ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ സെയിന്റ് പോൾ. അദ്ദേഹം എഴുതിയിരിക്കുന്ന റോമർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അത് മാത്രം ഞാൻ ഉദ്ധരിച്ച് അവിടെ വിടുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 1 19-20 വാക്യങ്ങൾ, അദൃശ്യനായ ദൈവത്തിന്റെ നിത്യശക്തിയും അദൃശ്യ ലക്ഷണങ്ങളും ലോകസ്ഥാപനം മുതൽ ബുദ്ധിക്ക് അവന്റെ പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരുന്നു. കാണാതിരിക്കുന്ന ഒരു വസ്തു അതിന്റെ പ്രവൃത്തിയാലാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രവൃത്തി കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുക. സെയിന്റ് പോളിനും അഥവാ യേശുക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ 1000 ഇന്നേക്ക് 3000 മുമ്പ് ജീവിച്ചിരുന്ന ഇസ്രായേലിന്റെ ഗാനഗന്ധർവനും പ്രൗഢരാജാവും ആയിരുന്ന ആ ദാവീദ് പറയുന്നതിനെയാണ് 19 സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നിങ്ങൾ യജ്ഞവേദത്തിന്റെ 10 മണ്ഡലം വായിച്ചാൽ അവിടെ ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് അടർത്തി നിരത്തി വായിക്കുവാൻ കഴിയും. ഈ സ്നേഹിതരെ, ഇവരെല്ലാം കൊണ്ട് നാം മനസ്സിലാക്കുന്ന വസ്തുതയുണ്ട്. ദൈവത്തിനായിരിക്കുന്ന പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് അവനെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ, ആർക്കും ഇന്നുവരെ പ്രത്യക്ഷപ്പെടാത്ത ദൈവത്തെ, പരീക്ഷണ നാളുകളിലോ ആകാശത്തിന്റെ അരികളിലോ ആർക്കും ഒരിക്കലും ഗോചരീഭവിക്കാത്ത ഈ ദൈവത്തെ അവന്റെ പ്രവൃത്തികളാൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറയുകയാണ് എഴുത്തുകാരൻ, അദൃശ്യനായ ദൈവത്തിന്റെ നിത്യശക്തിയും അദൃശ്യ ലക്ഷണങ്ങളും ലോകസ്ഥാപനം മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ബുദ്ധിക്ക് ലോകസ്ഥാപനം മുതൽ അവന്റെ പ്രവൃത്തിയാൽ, കാണാതിരിക്കുന്ന ഒരു വസ്തുവിനെ പ്രവൃത്തിയാലാണ് തിരിച്ചറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ചിലത് മാത്രം ഉദ്ധരിക്കാം. വൈദ്യുതി ഒരിക്കലും നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനും ഈ നയനം കൊണ്ടത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം? ഇവിടെ നിന്ന് ഈ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ ഈ മൈക്ക് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ അതിന്റെ പ്രവൃത്തിയാൽ അറിയാം. അത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വൈദ്യുതി പ്രവഹിച്ചു, നമ്മുടെ ലൈറ്റ് കത്തുന്നു, നമ്മുടെ ഫാൻ കറങ്ങുന്നു, മോട്ടോർ ചലിക്കുന്നു. അവർ കണ്ടിട്ടില്ലാത്ത വൈദ്യുതിയെ അതിന്റെ പ്രവൃത്തിയാൽ അറിയാം. അതുപോലെ തന്നെ ജീവൻ, ഞാൻ കണ്ടിട്ടേയില്ല, എനിക്ക് ജീവനില്ല എന്നിപ്പോൾ നിങ്ങൾ ആരും പറയുകയില്ല. എന്റെ കൈകൾ ചലിക്കുകയും എന്റെ കാലുകൾ ചലിക്കുകയും എന്റെ അധരങ്ങൾ ചലിക്കുകയും ഞാൻ ചിന്തിക്കുന്നത് അനുസരിച്ച് എന്റെ ചിന്തയിൽ വരുന്ന ഓരോ ആശയവും ഒളിയിലേക്ക് കൊണ്ടുവരത്തക്കണം ആവശ്യമായിരിക്കുന്ന വാക്കുകള് കണ്ഠ്യം, ഓഷ്ഠ്യം, ദന്ത്യം എന്നീ അക്ഷരങ്ങളുണ്ട് നിർമ്മിച്ച് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ജീവനെ ഇന്നുവരെയും കണ്ടിട്ടില്ല. സിയാക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വർഷങ്ങൾക്കപ്പുറം ബുദ്ധശിഷ്യനായിരുന്ന, നിങ്ങൾക്കറിയാമല്ലോ, നാഗാർജുനനും ഗ്രേക്ക രാജാവായിരുന്ന സിക്കന്ദറും തമ്മിൽ ഒരു വലിയ വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ വെച്ച് ബുദ്ധശിഷ്യൻ ഇങ്ങനെ ചോദിച്ചു, മഹാരാജാവെ, ആരാണ് നാഗാർജുനൻ എന്ന് അങ്ങേക്ക് പറയാമോ? അതിന്റെ വിശദീകരണമെല്ലാം ഞാൻ പറയാൻ വരുന്നില്ല. ആരാണ് കൃഷ്ണൻകുട്ടി? എന്റെ ഭാഷയിൽ നിന്ന് പറഞ്ഞേക്കാം. എന്താണ് ജീവൻ എന്ന് പറയുമ്പോൾ എന്താ, ആരാണ് കൃഷ്ണൻകുട്ടി? എന്താണ് ജീവൻ? ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്റെ കൈയാണോ കൃഷ്ണൻകുട്ടി നിങ്ങൾ പറയും അല്ല എന്ന്, എന്റെ കാലാണോ കൃഷ്ണൻകുട്ടി നിങ്ങൾ പറയും അല്ല എന്ന്, എന്റെ തലയാണോ കൃഷ്ണൻകുട്ടി നിങ്ങൾ പറയും ഇത് കൃഷ്ണൻകുട്ടിയുടെ തലയാണെന്ന്, എന്റെ മുതുകാണോ കൃഷ്ണൻകുട്ടി നിങ്ങൾ പറയും ഇത് കൃഷ്ണൻകുട്ടിയുടെ മുതുകാണെന്ന്. അപ്പോൾ എന്റെ നെഞ്ചല്ല, തലയല്ല, കാലല്ല, വയറല്ല, മുതുകല്ല, പിന്നെ എന്താണ് കൃഷ്ണൻകുട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും കൃഷ്ണൻകുട്ടിയല്ല. പിന്നെ എന്താണ് കൃഷ്ണൻകുട്ടിയുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതാണെല്ലാം കൃഷ്ണൻകുട്ടിയുടെ കൈയും കാലും തലയും വയറും മുതുകൻ ഡാഷ് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്റെ അവയവങ്ങളാണ്, ഞാനല്ല. വാസ്തവത്തിൽ ഈ കണ്ടിട്ടില്ലാത്ത ജീവനെ അറിയുന്നത് അതിന്റെ പ്രവൃത്തിയാലാണ്. അതുപോലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അതിനെ നമുക്ക് പ്രവൃത്തിയാൽ അറിയുവാൻ കഴിയും. ഞാൻ മലയാളം 6 പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഭൂമിശാസ്ത്രം പഠിപ്പിച്ച സാർ പഠിപ്പിച്ചു, അമേരിക്ക എന്നൊരു ഭൂഖണ്ഡമുണ്ട്, അത് പശ്ചിമാർത്ഥ ഗോളത്തിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്നങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. മിസൗറി, മിസിസിപ്പി, അത് അവിടെ കൂടെയാണ് ഒഴുകുന്നത്, 4,400 നീളമുണ്ട്. ഇത് പഠിപ്പിച്ചാൽ ഞങ്ങളെല്ലാം മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പഠിച്ചതാണ്. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഗോളത്തെയും അംഗീകരിക്കയില്ല, അങ്ങനെ ഒരു നാടിനെയും അംഗീകരിക്കയില്ല, മിസൗറി മിസിസിപ്പിയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പാപ്പരത്വമായിരിക്കും. ഇന്ന് നമുക്കറിയാം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്ന് വാർത്താവിനിമയമുണ്ട്, വാണിജ്യ വിനിമയമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അംബാസഡർമാർ അമേരിക്കയിലേക്ക് പോകുന്നു, അമേരിക്കൻ സ്ഥാനാപതികൾ ഇന്ത്യയിലേക്ക് വരുന്നു. മാത്രമല്ല മേഡ് ഇൻ USA എന്നുള്ള സാധനങ്ങൾ കള്ളക്കടത്തിലൂടെയെങ്കിലും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ സ്നേഹിതരെ, നമുക്ക് കണ്ടിട്ടില്ലാത്ത പലതിനെയും പ്രവൃത്തിയാൽ അറിയാം. എത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. വായു,
എന്റെയും നിങ്ങളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിത ഘടകമാണ് വായു എന്ന് പറയുന്നത്. വായു എന്ന് വിളിക്കുന്നത് അനങ്ങാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അനങ്ങിയാൽ നമുക്കറിയാം വായുവിന്റെ ചലനം, ചലനം കൊണ്ടാണ് പ്രവൃത്തിയാണത് മനസ്സിലാകുന്നു. നമ്മുടെ ഇലകൾ ചലിക്കുന്നു, വൃക്ഷങ്ങളുടെ ഇലകൾ ചലിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ നദികളിൽ പുളിനങ്ങ തരംഗങ്ങൾ ഉണ്ടാകുന്നു, സമുദ്രത്തിൽ അലകൾ ഉണ്ടാകുന്നു. അങ്ങനെ സമുദ്രത്തിൽ ഉണ്ടാകുന്ന അലകളും നദികളിൽ ഉണ്ടാകുന്ന തരംഗങ്ങളും വൃക്ഷങ്ങളുടെ ഇലകളുടെ ചലനവും വൃക്ഷങ്ങൾ വഴി വീഴുന്നതുമെല്ലാം കാണുമ്പോൾ നമ്മൾ പറയുന്നു ഇത് കാറ്റിന്റെ വേലയാണെന്ന്. അനങ്ങാതിരിക്കുമ്പോൾ വായു, അനങ്ങിയാൽ കാറ്റ്. പക്ഷെ ഇത് നമ്മൾ ആരും കണ്ടിട്ടേയില്ല. എങ്ങനെ അറിയാം? എന്റെയും നിങ്ങളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന വായുവിനെ കണ്ടിട്ടേയില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ 4.5 സെക്കൻഡിൽ ഒന്ന് വീതം 21,600 പ്രാവശ്യം പ്രാണവായു വലിച്ച് അകത്ത് കയറ്റി പുറത്തു വിടണം. ഇത്രമാത്രം അത്യന്താപേക്ഷിതമായി വായുവിനെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം? ഇലകളുടെ ചലനവും വൻമരങ്ങളുടെ വീഴ്ചയും നദികളിലേക്ക് എഴുതാരിക്കുന്ന തരംഗങ്ങളും സമുദ്രത്തിലെ അലയും കാണുമ്പോൾ ഇത് വായുവിന്റെ പ്രക്രിയയാണെന്ന് പ്രവൃത്തിയാണെന്ന് മനസ്സിലാകുന്നു. ഒരു ട്യൂബിനകത്ത് നിങ്ങൾ പമ്പ് ചെയ്താൽ അത് വീർത്തി വരുന്നു, തൂക്കി നോക്കിയാൽ തൂക്കമുണ്ടെന്ന് മനസ്സിലാകും. വാസ്തവം നമുക്കറിയാം, കണ്ടിട്ടില്ലാത്തതായ വായുവിനെ അതിന്റെ പ്രവൃത്തിയാൽ അറിയാം. ഞാൻ അങ്ങനെ വിശദീകരിച്ചാൽ മണിക്കൂർ കണക്കിന് പറയേണ്ടി വരും. അതുകൊണ്ട് വിവിധമായിരിക്കുന്ന കാരണങ്ങളാൽ ഒരു വസ്തു കാണാതിരിക്കാം. പക്ഷേ അത് കാണാതിരിക്കുന്നു എന്നുള്ള കാര്യത്താൽ ഇല്ല എന്ന് വരാത്തത് കൊണ്ട് മേലാൽ MC ജോസഫിന്റെയും ഇറവറകന്റെയും കൂട്ടുകാരെ നിങ്ങൾ ഒരിക്കലും യുക്തിവാദികളെന്ന് വിളിക്കരുത്, പ്രത്യക്ഷവാദികളെന്ന് മാത്രമേ വിളിക്കാവൂ. എന്നെയും എന്റെ സുഹൃത്തുക്കളെയും ഈശ്വരവിശ്വാസികളായിരിക്കുന്ന ഞങ്ങളെയും യുക്തിവാദികളെന്ന് വിളിക്കണം. ഞങ്ങൾ യുക്തിവാദം കൊണ്ടാണ് ഈശ്വരനെ സ്ഥാപിക്കുന്നത്. അതിന് 4 സുപ്രധാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ അംഗീകരിക്കാനുള്ള സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, കാര്യകാരണവാദം അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. കാര്യകാരണവാദം, കാര്യകാരണവാദം എന്ന് പറഞ്ഞാൽ കാരണം കൂടാതെ കാര്യമുണ്ടാകയില്ല. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചം ഒരു കാര്യമാണ്, ഇതിനൊരു കാരണം ഉണ്ടായിരിക്കണം. എന്റെ മുൻ പ്രസംഗകൻ സാമാന്യം അത് സൂചിപ്പിച്ചു വിട്ടതാണ്. എങ്കിലും ഞാൻ 1-2 വാര്യം കൂടെ പറയാം. ഈ അദ്ഭുതാവകമായ പ്രപഞ്ചം, അനന്തമായ പ്രപഞ്ചം, അവച്ഛമായ പ്രപഞ്ചം, അവന്മനീയമായ പ്രപഞ്ചം, കാലങ്ങൾ കൊണ്ട് മനുഷ്യൻ പഠിക്കുന്ന ഈ പ്രപഞ്ചം, ഈ സ്നേഹിതരെ, ഏറ്റവും അദ്ഭുതാവകമാണ്. പക്ഷേ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഒരിക്കൽ ഇല്ലാതിരുന്നതും ഒരിക്കൽ ഉണ്ടായി വന്നതുമായ ഒരു കാര്യമാണ് പ്രപഞ്ചം. അതുകൊണ്ടാണ് സംസ്കൃതകാരൻ പറഞ്ഞത്, കാരണം വിനാ കാര്യം നോ ഉൽപദ്യതേ, കാരണം കൂടാതെ കാര്യമുണ്ടാകയില്ല. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കണം. എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, ഇത് നിങ്ങൾ നോക്കിയാൽ HMD ഉണ്ടാക്കിയതാണ്, നമ്മുടെ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, ആ കമ്പനിക്കാർ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായിട്ടും ഈ വാച്ച് എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു സ്നേഹിതരെ, കുറെ പദാർത്ഥങ്ങൾ ആ ലോകങ്ങൾക്ക് കാലചക്രത്തിന്റെ തിരിച്ചിൽപ്പെട്ട വ്യതിയാനമാണിത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും, കൃഷ്ണൻകുട്ടി നിങ്ങൾ പറയുന്നത് ശുദ്ധനെ വിട്ടിത്വമാണ്, നിങ്ങളുടെ തലയുടെ അയാണി ഇളകിയതാണ്. കാരണം ഈ വാച്ച് അങ്ങനെ ഉണ്ടായതല്ല, കുറെ ലോഹക്കഷണങ്ങൾ കാലചക്രത്തിന് വിഭ്രമത്തിൽപ്പെട്ടാൽ അഥവാ തിരിച്ചിൽപ്പെട്ടാൽ ഇങ്ങനെ ഏതോ പാകം ഭാഗമായി വന്നു ചേർന്ന് വാച്ചായി തീരുകയും HMD എന്ന എഴുത്തിൽ രൂപം കൊള്ളുകയും അതിനൊരു ചെയിൻ ഉണ്ടായി തീരുകയും നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുകയും ചെയ്തുമെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ പറയും ഇയാൾ ശുദ്ധമണ്ഡനാണ്, കൃഷ്ണനാണ്, ഇപ്പോൾ തന്നെ കുതിരവട്ടത്താക്കാൻ കൊള്ളാമെന്ന്. എന്നാൽ നേരെ മറിച്ച് സ്നേഹിതരെ, ഇത് എത്രയോ സാങ്കേതിക വിദഗ്ധന്മാർ ഒന്നിച്ചിരുന്ന് വളരെ ചിന്തിച്ച് വളരെ പണിതുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനൊരു കാര്യം കൂടാ കാരണം കൂടാതെ ഒരിക്കലും ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഈ അത്ഭുതാവകമായിരിക്കുന്ന പ്രപഞ്ചം, അണുനിബിഡമായിരിക്കുന്ന, അണ്ഡനിബിഡമായിരിക്കുന്ന, ഗാലക്സി നിബിഡമായിരിക്കുന്ന, എന്റെ മുൻ പ്രസംഗം ഓർപ്പിച്ചതുപോലെ 1,000, 10,000, 10,000 അണ്ഡനിബിഡ താരാപഥങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന, 10,000, 10,000 കോടി ഗാലക്സികളാൽ നിബിഡമായിരിക്കുന്ന, ഇതുപോലെ ഭൂമിയെപ്പോലുള്ള എത്രയെത്രയോ ഗോളങ്ങളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ നോക്കി, ഈ ബ്രഹ്മാണ്ട ഗടാഹത്തെ നോക്കി, ഇത് കാരണം കൂടാതെ ഉണ്ടായി വന്നു എന്ന് പറയുവാൻ ഒരിക്കലും സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ പൂർവികന്മാരായ യോഗീശ്വരന്മാരും ഋഷിധനന്മാരും ഒന്നിച്ചിരുന്നെഴുതി വെച്ച നിരവധി നിരവധി നമ്മുടെ സാഹിത്യങ്ങളിൽ, നമ്മുടെ പ്രാചീനകാല വേദങ്ങളിൽ പറഞ്ഞു, കാരണം വിനാ കാര്യം നോ ഉൽപദ്യതേ, കാരണം കൂടാതെ കാര്യം ഉണ്ടാകയില്ല. സെയിന്റ് പോൾ അതിനെ കുറിച്ച് പറയുന്നതാണ്, ഈ പ്രപഞ്ചമാകുന്ന കാര്യത്തിനൊരു കാരണമുണ്ട്, ആ പ്രവൃത്തി ദൈവത്തിന്റേതാണ്, ആ പ്രപഞ്ചം സംവിധാനം ചെയ്തവൻ അവൻ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിലും പ്രപഞ്ചത്താൽ നമുക്ക് മനസ്സിലായി വരുന്നു. ഞാനത് സുദീർഘമായി പറഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് ഒരു പ്രസംഗം ചെയ്യാൻ എനിക്ക് സാധിക്കുകയുള്ളു. പണ്ഡിതന്മാർക്ക് പരിമിതിയുള്ള സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിലും പാമരനായ എനിക്ക് അത്രമാത്രം പരിമിതിയുള്ള സമയം കൊണ്ട് വരപ്പിട്ട കാര്യം പറയാൻ കഴിയാത്തത് കൊണ്ട് പറ്റവേ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. ഈ സ്നേഹിതരെ, ചുരുക്കി പറഞ്ഞാൽ ഈ അദ്ഭുതാപകമായിരിക്കുന്ന പ്രപഞ്ചം ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ എന്ന് ഓടി വന്നതല്ല, ഈശ്വരൻ വളരെയേറെ ആലോചിച്ചുണ്ടാക്കിയതാണ്, വളരെയേറെ ബുദ്ധിശക്തിയുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഇതിനൊരു കാരണം വേണം, ആ കാരണത്തെ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാകണമെങ്കിൽ അതിന് വേറൊരു കാരണം വേണ്ടെന്ന്. അങ്ങനെ യാതൊരു കാരണവും ഒരിക്കലും പറയുവാനില്ലാതെ ഏറ്റവും ഒടുവിൽ വരുന്ന കാരണം എന്താണോ ആ കാരണത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. BC 4 നൂറ്റാണ്ടിന്റെ ഒടുവിൽ ജീവിച്ചിരുന്ന യവന തത്വചിന്തകരായിരുന്ന സോക്രട്ടീസ് അതുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അൺകേസ്ഡ് കേസ്, അതാണ് ദൈവം, കാരണം കൂടാ ആവശ്യമില്ലാത്ത കാരണം, അതിനെയാണ് ദൈവം എന്ന് സോക്രട്ടീസ് പറഞ്ഞു. എന്റെ സ്നേഹിതം നേരത്തെ ഓർപ്പിച്ചതായിരിക്കുന്ന ഇച്ഛ, വികാരം, ശക്തി എന്ന് പറയുന്നുണ്ടല്ലോ, അത് അദ്ദേഹം സോക്രട്ടീസിന്റെ ശിഷ്യനായ പ്ലേറ്റോയാണ് ആദ്യമായി എഴുതിവെച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ ഒരാളത്വമാണ്, ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ട്, വികാരം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന് നിർമ്മാണ വൈഭവമുണ്ട്. അതുകൊണ്ട് ബൈബിൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞു, അവൻ സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയിരിക്കുന്നു, സൃഷ്ടാവും നിർമ്മിതാവും അവനാണ്. അതുകൊണ്ട് സൃഷ്ടിയും നിർമ്മാണവും എല്ലാം ഒരുപോലെ സാധിക്കുന്ന ഈശ്വരൻ, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നിമിത്ത കാരണനാണ്, ഉപാദാന കാരണനുമാണ്. അങ്ങനെ നിമിത്ത ഉപാദാന കാരണനായിരിക്കുന്ന ഈശ്വരനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാരണം കൂടാതെ കാര്യമുണ്ടാകുമെന്ന് പറഞ്ഞു നടക്കുന്ന ഇവര് പറയുന്ന സിദ്ധാന്തങ്ങളുണ്ടല്ലോ, ഈ പ്രപഞ്ചോൽപ്പത്തിക്ക് ശാസ്ത്രത്തെ അഭയം തേടുന്ന നാസ്തിക വംഗപരിശകളിൽ ആധാരമായി അംഗീകരിക്കുന്ന അതേ ശാസ്ത്രം തന്നെ ഇന്നുവരെയും തമ്മിൽ പൊരുത്തപ്പെടാതെ 6 or 10 സിദ്ധാന്തങ്ങൾ തമ്മിൽ അടിച്ചു വെക്കുകയാണ് എന്ന് പറയാം. മഹത്വർണ സിദ്ധാന്തം മുതൽ ഗാലക്സി സിദ്ധാന്തം വരെയുള്ള നിരവധി നിരവധി സിദ്ധാന്തങ്ങൾ പരസ്പരം അംഗീകരിക്കാതെ തമ്മിലടിക്കുമ്പോൾ ഇതിന് മാത്രം അവർ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുന്നത്? അവർ ശാസ്ത്രത്തെ മാത്രം അഭയം തേടിയെന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചം അത് ഏറ്റവും സുന്ദരമായി ദൈവത്തെ കുറിച്ച് പറയും ഒരു സാഹിത്യകാരൻ പറഞ്ഞു, ഈ സുന്ദരമായ പ്രപഞ്ചം, ഏറ്റവും പ്രൗഢമായ ഈ പ്രപഞ്ചം, അനശ്വരനായ ദൈവത്തെ കുറിച്ച് ആർക്കും ലളിതമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്ഭുതാപകമായ കൃതിയാണ്. നോക്കുക, അതിനെക്കുറിച്ച് ഞാൻ മറിഞ്ഞാൽ മണിക്കൂർ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു കാരണം വേണം, ആ കാരണത്തെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നു. രണ്ട്, ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാം എത്ര നന്ന മനസ്സിലാക്കുമ്പോഴും ഏതെങ്കിലും ഒരു പദാർത്ഥം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ക്രമീകരണം ഉണ്ട്. ആ ക്രമീകരണം വരുത്തുക. നിങ്ങൾ നാം കാണുന്ന സകലത്തിന് ഒരു ക്രമീകരണമുണ്ട്. ഈ ക്രമീകരണം നോക്കുമ്പോൾ ഈ ഇതിനെ ഒരു ക്രമീകാരകൻ വേണം, ഏതെങ്കിലും ഒരു ക്രമീകരണം, അത് തീർച്ചയായും ഒന്ന് വേണം. ഈ മേശ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുവാൻ, അതിന് മുകളിൽ ഈ ഭംഗിയുള്ള തിരിയിരിക്കുവാൻ, അതിനടുത്ത് ഇതിന് ആവശ്യമായിരിക്കുന്ന സജ്ജീകരണങ്ങളാക്കുവാൻ, ഇതിന് ക്രമീകരണം. ആ ഈ പ്രപഞ്ചം ഏറ്റവും ഗംഭീരമായ ഒരു ക്രമീകരണമാണ്. നാം വസിക്കുന്ന ഒരു കൊച്ചു ഭൂമിയിലാണ്, നാം വസിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ ഏറ്റവും ചെറുതാണ്, ഏതാണ്ട് 25,000 മൈൽ ചുറ്റളവും 8,000 മൈൽ അർദ്ധവ്യാസവും 3-ൽ 2 വെള്ളവും ഉള്ളതാണ്. ഇതിനൊരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിന് അപ്പുറത്ത് നമുക്ക് പോകാൻ കഴിയില്ല. പോയാൽ തന്നെ ഇവിടെ നിന്ന് പ്രാണവായു കൂടെ കൊണ്ടുപോകണം. പ്രാണവായുവിന്റെ പൊതിക്കെട്ടും കൊണ്ടല്ലാതെ ഒരിക്കലും അത് അപ്പുറത്ത് പോകാൻ കഴിയില്ല. അത്രമാത്രം മനുഷ്യന് വേണ്ടി നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി സൂര്യനിൽ നിന്ന് എത്രയോ വളരെ ദൂരെ ജീവിക്കുന്നതാണ്. ഈ സൂര്യനേക്കാൾ 13,000,000-ൽ 1 മാത്രം വലിപ്പമുള്ളതാണ് ഈ ചെറിയ ഭൂമി. ഈ ഭൂമിയെ പോലുള്ള നിരവധി നിരവധി ഗോളങ്ങൾ, നാം കാണുന്ന ഒരു സൂര്യൻ, സൂര്യനെ കേന്ദ്രമാക്കിയ പ്രധാന 9 ഗോളം, അതിന് ഉപഗോളങ്ങൾ 32. ഇതിനെ നമ്മൾ സൗരയൂഥം എന്ന് വിളിക്കും. നിങ്ങൾ ആ സൗരയൂഥത്തിന്റെ വമ്പിച്ച പ്രക്രിയ ഉണ്ടല്ലോ, അത് തന്നെ കാണാൻ വേറെ എങ്ങും പോകണ്ട. ഒരു കൊച്ചു തരി എടുക്കുക, ആറ്റം, ആ ആറ്റം എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. അതിനകത്ത് കാണാം ന്യൂട്രോൺ, പ്രോട്രോൺ, ഇലക്ട്രോൺ, ഈ 3 ഘടകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ സൂര്യനെ കേന്ദ്രമാക്കി മറ്റെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ഇലക്ട്രോൺ സദാ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വമ്പിച്ച സൗരയൂഥത്തിന്റെ വമ്പിച്ച പ്രക്രിയ കൊച്ചു കൊച്ചു തരിയിൽ സാധ്യമായി കുറിച്ചിരിക്കുന്ന ഈശ്വരന്റെ സർഗ വൈഭവം. ഞാൻ അവിടെ വിട്ട്, അങ്ങനെ തരികൾ മുതൽ താരങ്ങൾ വരെ, കൊച്ചു കൊച്ചു മൺതരികൾ മുതൽ ബൃഹത്തായിരിക്കുന്ന മാനത്ത് കാണുന്ന നിരഹം അണ്ടങ്ങൾ വരെയുള്ള എല്ലാം ഈശ്വരന്റെ സർഗ വൈഭവത്തിന്റെ നിതാന്ത നിത്യമായിരിക്കുന്ന കൃതിവിശേഷങ്ങൾ. ഞാൻ അവിടെ വിട്ടുകൊണ്ട് ഈ ക്രമീകരണം, പ്രപഞ്ചമെന്ന ക്രമീകരണം 1948 റീഡേഴ്സ് ഡൈജസ്റ്റിൽ ന്യൂയോർക്കിലെ സയൻസ് വിഭാഗത്തിലെ തലവനായിരുന്ന ഗേസി യമേസൻ ഇങ്ങനെ 9 സുപ്രസിദ്ധമായ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ പ്രപഞ്ചത്തിന്റെ ക്രമീകരണത്തെ കുറിച്ച്. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുവാൻ MC ജോസഫ് എഴുതിയിരിക്കുന്ന യുക്തിപ്രകാശം എന്ന പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് കളിയാക്കാനാണ് ഉദ്ധരിച്ചിട്ടുണ്ട്, ക്രിയാത്മകമായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഇങ്ങനെയാണ്, 9 എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഈ ഭൂമി 23.5 ഡിഗ്രി ചരിവുണ്ട്. ഈ ഭൂമിക്ക് ഇത്ര 23.5 ഡിഗ്രി ചരിവുണ്ടായിരിക്കണം. സൂര്യനിൽ നിന്ന് 9,30,000 മൈൽ അകലെ നിൽക്കണം. ചന്ദ്രൻ 2,26,000 മൈൽ അകലെ നിൽക്കണം. ഇതെല്ലാം ആര് പറഞ്ഞു? മണിക്കൂറിൽ 1,000 മൈൽ വീതം വേഗത്തിൽ ഇത് കറങ്ങണം. ഭൂമിയിൽ നിന്ന് മണിക്കൂറിൽ 1,000 മൈൽ വീതം വേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തുടരുന്നതാണ്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ ഭൂമി 23 ഡിഗ്രി ചരിവ് വിട്ടുകൊണ്ട് അത് ഇല്ലാതിരുന്നാൽ ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ എല്ലാം വെള്ളം ഇവിടെ കെട്ടി നിന്ന് ഇവിടെ വാസ്തുവിൽ സമുദ്രമായി മാറും. കൊടുങ്ങല്ലൂരുകാർക്ക് അറിയാം, ഒരു നല്ല മഴ വന്നാൽ സമുദ്രത്തോട് പറ്റിക്കിടക്കുന്ന മണ്ണിൽ പ്രളയം വന്നാൽ എന്തായിരിക്കും? നമ്മുടെ ഹൃദയത്തിനകത്ത് 9-ാം ദിവസവും മൃദംഗക്കച്ചേരിയുമായിരിക്കും. അതേ നടക്കുകയുള്ളൂ ഒരു നല്ല മഴ പെയ്താൽ. എന്നാൽ അതേ നിമിഷത്തിൽ 23.5 ഡിഗ്രി ചരിവിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് മഴവിളവരെ കെട്ടിനിൽക്കാതെ എല്ലാം വാർന്നു പോകുന്നത്. ചന്ദ്രൻ ഇത്രമാത്രം കൃത്യമായിരിക്കുന്ന അകലത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇല്ല? ചന്ദ്രൻ കുറെ കൂടെ അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ സമുദ്രം 10 പ്രാവശ്യം ഇവിടെ കയറി വരും, അഥവാ 10 പ്രാവശ്യം വേലിയേറ്റം ഉണ്ടാകും. സൂര്യൻ ഇത്ര കൃത്യമായി അകലത്തിൽ നിൽക്കാതെ കുറെ കൂടെ അടുത്താൽ അത്യുഷ്ണം കൊണ്ട് നമ്മുടെ ഭൂമി കത്തിയെറിയ ചാരമായി മാറും. സൂര്യൻ കുറെ കൂടെ അകന്നു പോയാൽ തണുത്തുറഞ്ഞൊരു മഞ്ഞക്കെട്ടയായി മാറും. അതിനോട് ജീവിതം ഒരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് ഈ ഭൂമി വാസ്തവത്തിൽ ക്രമീകൃതമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായിരുന്നു ചോദിച്ചാൽ പല ശാസ്ത്രജ്ഞന്മാരും പല കണക്കാണ് പറയുന്നത്. ഞാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു പുസ്തകമാണ് HG Wells' ലോക ചരിത്ര സംഗ്രഹം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ C. അച്യുതമേനോൻ വിവർത്തനം ചെയ്ത പുസ്തകം നാഷണൽ ബുക്ക് സ്റ്റാളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, മറ്റൊരിടത്തും കിട്ടിയേക്കാം. നിങ്ങൾ വായിച്ചു നോക്കി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭൂമി ഉണ്ടായിട്ട് ഏറെക്കുറെ 450 കോടി വർഷമായി എന്നാണ്. അപ്പൊ അദ്ദേഹം അത്രയും കാലം പറയുകയാണ്, എനിക്ക് ഇവിടെ ഇവിടെ ഔദാര്യ ബുദ്ധിയുണ്ട്. ഞാൻ ഔദാര്യ ബുദ്ധി കൊണ്ട് ശാസ്ത്രത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഭൂമിയിൽ കാണുന്ന ഇതെല്ലാം ഉണ്ടായിട്ട് 1000 കോടി വർഷമായി. ഈ 1000 കോടി വർഷം കൊണ്ട് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഗോളങ്ങൾ, ഗാലക്സികൾ, അനേകമനേക ഗാലക്സികൾ, ഇവയെല്ലാം അതതിൻ്റെതായിരിക്കുന്ന അയനങ്ങളിൽ നിന്ന് കടുകട പോലും മാറുന്നില്ല. 1300 ഗ്രാം തലച്ചോറുള്ള മനുഷ്യൻ അവന്റെ മഹത്തായിരിക്കുന്ന പാഠവും കൊണ്ട്, ബുദ്ധിയുടെ വൈഭവം കൊണ്ട് പടച്ചിവിടുന്ന എത്രയെത്രയോ പടുകൂറ്റൻ പദ്ധതികൾ പോലും 10 വർഷം ജീവിക്കാതെ പാരടി പതറിപ്പോകുന്ന ഈ പരിസ്ഥിതിയിൽ 1000 or 400 കോടി ആണ്ടുകൾ കൊണ്ട് സ്നേഹിതരെ ഈ മണ്ഡലങ്ങളും ഗോളങ്ങളും ഗാലക്സികളും അതതിൻ്റെതായിരിക്കുന്ന അയനത്തിൽ നിന്ന് കടുകട പോലും വിജയിക്കാതെ ഒന്നും തമ്മിൽ തട്ടിക്കൂട്ടി മുട്ടി ഉരുമിപ്പോകാതെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അതല്ല എന്ന് വന്നാൽ ഒരിക്കലും സാധിക്കില്ല. ബൈബിൾ അതിന് പറഞ്ഞിരിക്കുന്നു, നീ സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അചലാകർഷണ ശക്തിയെ കുറിച്ച് ഐൻസ്റ്റീൻ പറയുന്നതിന് എത്രയോ മുമ്പ്, സാർ ഐസക് ന്യൂട്ടൺ അത് കണ്ടുപിടിക്കുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ ബൈബിളിന്റെ പേജുകളിൽ ഇതിനെ കുറിച്ച് എഴുതിയിരുന്നു. ആശ്ചര്യദോതകമായി പണ്ട് പണ്ട് കാലത്ത് നമ്മുടെ ഋഗ്വേദമല്ലി ആചാര്യന്മാർ ചോദിച്ച് ഋഗ്വേദത്തിന്റെ 10-ാമത്തെ മണ്ഡലം എഴുതിയത്. എന്റേതായ അഭിപ്രായത്തിൽ മറ്റു പല ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് BC 7-ാം നൂറ്റാണ്ടിന് മുമ്പാണ്. ആ കാലത്താണ് 10-ാമത്തെ മണ്ഡലം എഴുതിയത്. 9 തലമുറകളിൽപ്പെട്ട യോഗീശ്വരന്മാരാണ് ഋഗ്വേദം എഴുതിയത്. 9-ാമത്തെ തലമുറ ഒടുവിലത്തേതായിരിക്കുന്ന അധ്യായം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ അത്ഭുതാവകമായ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഇതിനൊരു കാരകൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എവിടെയാണെന്നുള്ളത്. ഈ പ്രപഞ്ചത്തിനുള്ള മരാമത്തിനുള്ള മരം അദ്ദേഹത്തിന് ഏത് കാത്തു നിന്നാണ് കിട്ടിയത്? ഞാനിത് പറയുന്നത് സംസ്കൃതം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി എളുപ്പം പറയാം. ശ്രീ കൃഷ്ണ ചൈതന്യ എഴുതിയ സംസ്കൃത സാഹിത്യ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അത് കാണാം. അല്ല, ഇപ്പോൾ ഋഗ്വേദം തന്നെ കിട്ടുന്നതാണ് എഡ്യൂക്കേഷൻ സപ്ലൈസ്. തിരുവനന്തപുരം അപേക്ഷയ്ക്ക് 50 രൂപ അയച്ച് 1-ാം വാള്യം കിട്ടും. 50 രൂപയെ കൂടെ അയച്ച് അപേക്ഷയ്ക്ക് 2-ാം വാള്യവും കിട്ടും. ഇനി അതുപോലെ മലയാളികൾക്ക്, മലയാളം അറിയാവുന്നവർക്കാണ്, വായിച്ചു നോക്കൂ, വള്ളത്തോലിന്റെ പരിഭാഷ നാഷണൽ ബുക്ക് സ്റ്റാളിൽ കിട്ടും. ഞാൻ അത് പറഞ്ഞു വിടുകയാണ്. അതിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ് ഋഗ്വേദകാലത്തെ ആചാര്യന്മാർ ചോദിച്ച് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ ഭീമ സംരംഭം നിർവഹിച്ച ശേഷം ഈശ്വരൻ എങ്ങനെയാണ് ഇത് എടുത്തുയർത്തിയത്, അതിന് അദ്ദേഹത്തെ ആരാണ് സഹായിച്ചത്? പക്ഷേ അതിന്റെ ചോദ്യത്തിന്റെ മറുപടികൾ അവിടെ എഴുതിയിട്ടില്ല. ഞാൻ അവിടെ വിട്ടുകൊണ്ട് ഇപ്പുറത്ത് വരട്ടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചം നോക്കിയ ഇതിന്റെ ക്രമീകരണത്തിന് ഒരു ക്രമീകാരകനുണ്ട്. നമ്മൾ കാണുന്ന ഓരോ തൈകൾ മുതൽ ബൃഹത്തായിരിക്കുന്ന അണ്ടങ്ങൾ വരെ, നാം വസിക്കുന്ന ഭൂമി ഉൾപ്പെട്ട സൂര്യനെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഒരു സൗരയൂഥം, ഇതുപോലുള്ള 1000 കണക്കിന് സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഗാലക്സി. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് 5.5 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്നതാണ്. 5.5 കോടി പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം സഞ്ചരിക്കുന്നത് 1 സെക്കൻഡിൽ 180,000 മൈൽ. അങ്ങനെ 1 വർഷത്തെ സെക്കൻഡുകളാക്കി, സെക്കൻഡുകളെ നിങ്ങൾ 180,000 കൊണ്ട് ഗുണിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരമാണ് ഒരു പ്രകാശവർഷം. അപ്പോൾ പ്രകാശവർഷത്തിന്റെ കണക്കിലാണ് ഇന്ന് ഇതെല്ലാം കണക്കാക്കിയിരിക്കുന്നത്. ഇതിനെ കാണാൻ കഴിയാത്ത ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ഒരിക്കൽ പ്രപഞ്ചത്തിലൂടെ തന്നെ ശക്തി വെളിപ്പെടുത്തിയ ദൈവം, ക്രിസ്തു ബൈബിളിലൂടെ തന്നെ യാഥാർത്ഥ്യങ്ങളും തിരുഹിതവും വെളിപ്പെടുത്തിയ ദൈവം ഏറ്റവും ഒടുവിലായി തന്നെ തന്നെ ഒരാളത്വത്തിന് വെളിപ്പെടുത്തി. തലമുറകൾ കൊണ്ട്, പുരുഷാന്തരങ്ങൾ കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ് മനുഷ്യൻ. ദൈവത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് അടികൾ പതറി അത്യഗാധമായ ഗർത്തത്തിൽ ആണ്ടുപോയ ജനകോടികളോട് ആവശ്യമായ കരുണ, സമയമില്ലാത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല. ബൃഹദാരണ്യ ഉപനിഷത്ത് ഈശ്വരനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ തെളിയിക്കാനുണ്ട്. ഞാൻ സമയമില്ലാത്തത് പറയില്ല. പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണ പൂർണ്ണ മുതച്ചരേ പൂർണ്ണമേവ അവശിഷ്യരേ എന്ന് പറയുന്ന ഭാഗം കൊണ്ട് അത് തെളിയിക്കാൻ കഴിയും. എന്നാൽ ആ പൂർണ്ണനായിരിക്കുന്ന ഈശ്വരൻ എടുത്താലും പൂർണ്ണം, അവശേഷിക്കുന്നതും പൂർണ്ണം. ആ എടുക്കുവാൻ കഴിയുന്നതും എടുത്താൽ പിന്നെയും പൂർണ്ണമായിരിക്കുന്നതുമായ ഈശ്വരഭാവം, ആ ഈശ്വരൻ മാനവരാശിക്ക് തന്നെ അന്വേഷിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ കാണുവാൻ വെമ്പൽ കൊള്ളുന്ന, തന്റെ സൃഷ്ടികളായിരിക്കുന്ന ജനകോടികൾക്ക് മനുകുലത്തിന് തന്നെത്തന്നെ വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി ലോകത്തിൽ വരേണ്ടി വന്നു. മഹാദൈവം മനുഷ്യനായി മനുഷ്യർക്ക് ദൃശ്യനാകുവാൻ മണ്ണിൽ അവതരിച്ചപ്പോൾ അവനുണ്ടായ പേരാണ് മശിഹ. നാം ബൈബിളിങ്ങനെ ദൈവത്തെ ആര് പെരുന്നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടിട്ടില്ലാത്ത ദൈവം യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. 33 വർഷം ഇവിടെ ജീവിച്ചു. തന്റെ വാക്കുകൾ, തന്റെ പ്രവൃത്തികൾ, തന്റെ കാൽവയ്പ്പുകൾ, തന്റെ ജീവിതം എല്ലാം ദൈവത്തിന്റെ പ്രതിമയായിരുന്നു എന്നുള്ള തെളിവായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഓരോ വാക്കുകളും ഒരിക്കൽ പോലും തിരുത്തേണ്ടി വന്നില്ല. ഒരിക്കൽ പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പുരോഹിതന്മാർ ഇങ്ങനെ പറയുന്നു എന്നാൽ ഞാനോ കൽപ്പിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ മോശ ഇങ്ങനെ പറയുന്നു, ഞാനോ കൽപ്പിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ആകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, അതേ തുടരുകയാണ്. ഞാൻ തന്നെ വാതിലാകുന്നു, ഞാൻ തന്നെ നല്ലയിടയനാകുന്നു, ഞാൻ ജീവനും പുനരുദ്ധാരമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു തുടരുകയാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ ആകുന്നു എന്ന അവകാശവാദങ്ങളിലൂടെ തന്റെ ആളത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നിൽക്കുന്ന അനശ്വരനാ യേശു ക്രിസ്തു. സ്നേഹിതരെ, ആ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന് പറയുന്നത് എന്തെല്ലാം പറയാമോ, അതിനെല്ലാം സ്വഭാവമായിരുന്നു, അതിന്റെ മൂർത്ത ഭാവമായിരുന്നു. 2-3 വാക്കുകൾ മാത്രം പറഞ്ഞു. ഞാൻ അവിടെ മുഴക്ക ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നു. ദൈവം ആത്മാവാകുന്നു. യേശു ക്രിസ്തു കർത്താവ്, അവൻ ആത്മാവാകുന്നു. ദൈവം സ്നേഹമാകുന്നു. യേശു ക്രിസ്തു മനുഷ്യരാശിയെ സ്നേഹിച്ചവനാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു മതസ്ഥാപിക്കുവാനല്ല. ക്രിസ്തു ലോകത്തിൽ വന്നത് മാർപ്പാപ്പായും കർദ്ദനാളന്മാരെയും വാഴിക്കുവാനല്ല. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പൗരോഹിത്യം ഉണ്ടാക്കുവാനല്ല. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പടുകൂറ്റൻ പള്ളികൾ കെട്ടിപ്പൊക്കുവാൻ കൽപ്പിക്കുവാനല്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നേരത്തെ കേട്ടതുപോലെ സ്നേഹിതരെ, യേശു തന്ന പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങൾ വായിച്ചു നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 10:45 യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26:28 അനേകരുടെ പാപത്തിന് മോചനത്തിന് വേണ്ടി ചോരചൊരിയുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശു തുടരുകയാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 19:10 മനുഷ്യപുത്രൻ കാണാതെ പോയി എന്നെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ വന്നത്. ഇനി യേശു തുടരുകയാണ്, യോഹന്നാനയുടെ സുവിശേഷം 10:10 ഞാൻ നല്ലയിടയനാകും, നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. യേശു തുടരുകയാണ്, 10:17 അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ജീവനെ എന്റെ ജീവനെ കൊടുക്കുവാനും തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. 11-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന അവകാശ പ്രഖ്യാപനങ്ങൾ തന്നെ താൻ അനശ്വരതയുടെ അവതാരമാണെന്ന് അഖില മാനവരാശിക്കും തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന തെളിവാണ്. മതം സ്ഥാപിക്കാൻ ക്രിസ്തു ഇവിടെ വന്നില്ല. ക്രിസ്തു മതം എന്നൊരു മതമേ ഇല്ല. ഇല്ല, ഉണ്ടെന്ന് പറയാം. ഏതെങ്കിലും അച്ഛന്മാരോ പാതിരിമാരോ ഉണ്ടെങ്കിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സൗകര്യപൂർവ്വം ഒന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് യുക്തിവാദിയായിരുന്ന വോൾട്ടേർ എഴുതി, യേശു ക്രിസ്തു അവൻ കർദ്ദനാളന്മാരെയും മാർപ്പാപ്പായും വാഴിച്ചിട്ടില്ല. യേശു ചെറിയവരോടും വലിയവരോടും സ്നേഹമായി പെരുമാറി. അവനെപ്പോലെ ഒരു പ്രഭാവത്തെ കാണുവാൻ കഴിയുകയില്ല. റനാൻ എന്ന് പറയുന്ന നാസ്തികൻ ഒരിക്കൽ പറഞ്ഞു, യേശു ക്രിസ്തു എന്നൊരു മനുഷ്യൻ ജീവിച്ചേ ഇരുന്നിട്ടില്ല. പ്രഖ്യാപിച്ച അദ്ദേഹം ഒരു നാസ്തിക കൗൺസിൽ തീരുമാനമനുസരിച്ച് സുവിശേഷങ്ങളിൽ പറയുന്ന ക്രിസ്തു ശരിയല്ല എന്ന് തെളിയിക്കുവാൻ ഇസ്രായേലിന്റെ നാടുകളിൽ നടന്നു. ഇസ്രായേലിന്റെ പ്രദേശമെല്ലാം സഞ്ചരിച്ച ശേഷം അദ്ദേഹം എഴുതി, അദ്ദേഹം പറഞ്ഞു, ഞാൻ 4 സുവിശേഷങ്ങളും വിവരിക്കുന്നത് പോലെ ആ സുവിശേഷത്തിലെ വ്യക്തി ആ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന്, അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ചു. പാലസ്തീനിൽ യെരുശലേമിലും അതിന്റെ തെരുവീഥികളിൽ ഞാൻ നടന്നു. പക്ഷേ ഞാൻ അവിടെ എല്ലാം നടക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലെന്ന് പറയും, എനിക്ക് പുക പോലെ തോന്നിയതെല്ലാം പാറ പോലെ ഉറപ്പുള്ളതായി മാറി. ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ പാദവനെ പിന്തുടരുന്നത് പോലെ തോന്നി. ഞാൻ അവിടെ കണ്ട ഓരോ വസ്തുതകളും ആ വസ്തുതയ്ക്ക് 4 സുവിശേഷങ്ങളോടുള്ള യോജിപ്പും അവയെല്ലാം സ്ഥിരപ്പെടുത്തുന്ന 5-ാമത്തെ സുവിശേഷമായി തീരുന്നു. അതേ തുടരുകയാണ്, അല്ലയോ യേശുവേ, നീ മനുഷ്യവർഗത്തിന്റെ മൂലക്കല്ലാകുന്നു, നിന്നെ ഇളക്കുവാൻ ശ്രമിക്കുന്നവൻ ഭൂമിയുടെ അടിസ്ഥാനം കുറിക്കുകയാണ്. റനാന്റെ വാക്കുകൾ ഞാൻ ഇപ്പുറത്ത് പോയിട്ട് ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിൽ ആര്യ സമാജ സ്ഥാപകനായ രാജാ മോഹൻ റായ് യേശു ക്രിസ്തു വെളിച്ചം പോലെ വിശുദ്ധൻ, കുഞ്ഞാട് പോലെ നിർദ്ദോഷി, ആത്മാവിന്റെ നിത്യജീവാധാരം, യഹൂദന്മാരുടെയും പ്രജാതികളുടെയും ആത്മീയ യജമാനും രാജാവും ഇടയനും ഇവനത്രേ എന്ന വാക്കുകൾ പറഞ്ഞ നാം സുവിശേഷങ്ങൾ വായിക്കുന്ന യേശു ക്രിസ്തു അവനെ നിങ്ങൾ മനുഷ്യനായി കാണുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ദൈവമായി വളർന്നതല്ലാകുന്നു. ദൈവമായി കാണുവാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യനായി നിങ്ങളുടെ കരവലയങ്ങൾ ഒതുങ്ങുന്നു. അനശ്വരനായ യേശു ക്രിസ്തു, ഞാൻ അവിടെ മുടട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിന് ഐക്യ ജീവിത കാലത്ത് അന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു ഞങ്ങൾക്ക് ഒരേ ഒരു അഭിലാഷം, ഞങ്ങൾ എല്ലാം വിട്ടു എന്ന് പറയാം, സാധാരണ മീൻ പിടിക്കുന്നവരായവർ, ഞങ്ങൾ വള്ളം വിട്ടു, വല വിട്ടു, എല്ലാം വിട്ടു, നിലം വിട്ടു, ബിസിനസ് വിട്ടു, വലതും വിട്ടുകൊണ്ട് നിന്നെ അനുഗമിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ദൈവത്തെ ഒന്ന് കാണണം. ബൈബിളിന്റെ ഭാഷകൾ പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ അത് മതി. ഫിലിപ്പോസ് എന്ന ശിഷ്യൻ പറയുകയാണ്, ഗുരു ഞങ്ങൾക്ക് പിതാവിനെ ദൈവത്തെ ഒന്ന് കാണിച്ചു തന്നാൽ അത് മതി. അത് മതി എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ ശിഷ്യൻകുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാട ഒടുക്കാൻ കഴിയുന്ന ഒരു പൂമാല വാങ്ങിച്ച് അവനെ കഴുത്തിലിട്ട് കൊടുക്കുമായിരുന്നു. ഫിലിപ്പോസ് ഇത് നീ പറഞ്ഞതല്ല, ഇത് ഞാനും എന്റേതായിരിക്കുന്ന തലമുറകളും കഴിഞ്ഞ പുരുഷാന്തരങ്ങളും നൂറ്റാണ്ടുകൾ കൊണ്ട് ജീവിച്ച അനേക ജനമോടികളും ഒരുപോലെ അന്വേഷിക്കുന്നതാണ്. ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് കണ്ടാൽ അത് മതി എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാനുള്ള മോഹത്തിന്റെ വാക്കുകൾ ഞങ്ങളെയും മാനവ ലോകത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫിലിപ്പോസ് നിനക്ക് നമോവാദം. സ്നേഹിതരെ, ഞങ്ങൾക്ക് പിതാവിനൊന്ന് കാണിച്ചു തന്നാൽ അത് മതി എന്ന് പറയുന്ന ഫിലിപ്പോസിനോട് യേശു പറഞ്ഞു, അല്ലയോ ഫിലിപ്പോസേ, ഇത്രനാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും ഇനിയും പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഏതാനും വാക്കുകൾ ഉദ്ധരിച്ച് ഞാൻ ഉപസംഹരിക്കുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആരെല്ലാം ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിച്ചുവോ അവരെല്ലാം ആത്യന്തികമായി എത്തിച്ചേർന്നത് അനശ്വരനായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ പാദാരവിന്ദത്തിലാണ്. സ്നേഹിതരെ, ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ, നാരായണ ഭാവന തിലകൻ, പണ്ഡിത രമാഭായി, ഭക്തസിംഗ്, കർതാർ സിംഗ്, സുന്ദർ സിംഗ്, ഇവരെല്ലാവരും അന്വേഷിച്ചു ദൈവത്തെ, എത്തിച്ചേർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമീപത്തിൽ. സ്നേഹിതരെ, ഇസ്ലാമിക നേതാക്കന്മാരായിരുന്ന എഡി ഖാൻ അന്വേഷിച്ചത് ഹള്ളായെ, കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ. അബ്ദുഹക്ക്, അക്ബഹപ്പ്, പോൾ അസംഷ, ഇവരെല്ലാം അന്വേഷിച്ചു ദൈവത്തെ, കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ. മലപ്പുറം ജില്ലക്കാരനായിരിക്കുന്ന മിസ് അലവി അന്വേഷിച്ചു ദൈവത്തെ, കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ. സ്നേഹിതരെ, പോൾ സുധാകർ, അതുപോലെ തന്നെ ശമുൽ ഗണേശ്, ജോൺ ഗണേശ്, ഇതുപോലുള്ള നിരവധി ആളുകൾ അന്വേഷിച്ചു ദൈവത്തെ, കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ. അപാരമായ ചങ്ങലയിൽ ഏറ്റു ഒടുവിലത്തെ കന്യയായ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയും അന്വേഷിച്ചു ദൈവത്തെ, കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ. എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ യേശു ക്രിസ്തുവിനെ, അവൻ ദൈവമല്ലെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? അവന്റെ ആളത്വം കൊണ്ട്, അവന്റെ വാക്കുകൾ കൊണ്ട്, അവന്റെ പ്രവൃത്തി കൊണ്ട്, അവതാരം കൊണ്ട്, അനശ്വരത കൊണ്ട്, മരണം കൊണ്ട്, ഉത്ഥാനം കൊണ്ട്, അവന്റെ സ്വർഗാരോഹണം കൊണ്ട്, ഐഹിയ പുനരാഗമനം കൊണ്ട് അവൻ ഇന്നും അനശ്വരതയുടെ അവതാരമായി നിലകൊള്ളുന്നു. ഞാൻ എന്റെ വാക്കുകൾ സമയാതിക്രമത്താൽ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഈ സ്നേഹിതരെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ കൊണ്ട്, തലമുറകൾ കൊണ്ട്, പുരുഷാന്തരങ്ങൾ കൊണ്ട് ജനകോടികൾ ദൈവത്തെ അന്വേഷിച്ച് അവനിയുടെ നാനാമുഖങ്ങളിൽ അലഞ്ഞ് അവശതപ്പെട്ട് അശേടനായിത്തീർന്നപ്പോൾ അവരെ സഹായിക്കുവാൻ അനശ്വരതയിൽ നിന്ന് അവനിയിലേക്ക് ഇറങ്ങി വന്ന് അഖില മാനവരാശിക്കും അനശ്വരനായ ദൈവത്തെ വെളിപ്പെടുത്തി തന്റെ അതിപാവനമായ ശരീരത്തിൽ അഖില ജനകോടികളുടെയും പാപത്തെ അപ്പാട് ആവഹിച്ചുകൊണ്ട് അവനിക്കും ആകാശത്തിനും മധ്യേ അതിദുഷ്ടരായ രണ്ട് കള്ളരുടെ നടുവിൽ അതിദാരുണമാവണ്ണം മരിച്ച് സ്നേഹിതരെ, ആത്യന്തികമായിരിക്കുന്ന റോമയുടെ ശക്തിയെ എന്നിവയ്ക്കും അതിജീവിച്ചുകൊണ്ട് അവൻ ഈ മുഖത്തടക്കപ്പെട്ടു എങ്കിലും മൂന്നാം നാൾ അത്യന്ത ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് തന്നെ അനുഗമിച്ച വത്സര ശിഷ്യന്മാരെ അനുഗ്രഹിക്കയിൽ അവരുടെ ദൃഷ്ടികാന്തെ ആകാശത്തിലൂടെ അനശ്വരത്തിലേക്ക് കയറിപ്പോയവനും ഇന്ന് തന്റെ അടുക്കൽ വരുന്ന അകലക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനും അനധിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ ആഗമിക്കുവാൻ പോകുന്നവനുമായ ഈ അനശ്വരനായ യേശു ക്രിസ്തുവിനെ ആരെല്ലാം ദർശിക്കുന്നുവോ അവർ ദൈവത്തെ സന്ദർശിച്ച, ദൈവത്തെ കണ്ടെത്തിയ സംതൃപ്തിയും സമാധാനവും ആത്മീയമായിരിക്കുന്ന ഉണർവും ഉന്മേഷവും ഉള്ളവരായി തീരുകയും ആന്തരിക സത്തെ കണ്ടെത്തിയ ആത്യന്താധിക സന്തോഷത്താൽ അവന്റെ അനുഗ്രഹീത പാദാരവിന്ദത്തിൽ താണുവണങ്ങി ആരാധിച്ച് അവൻ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് രാത്രി സ്നേഹിതരെ, അടുത്തും അകലെയുമായി നശിച്ച ബഹുമാന്യ ശ്രോതാക്കളെ, ദൈവത്തെ അന്വേഷിക്കുന്ന തറമകൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയ അനശ്വരതയുടെ അവതാരം, മനുഷ്യവർഗത്തിന് വെളിപ്പെട്ട ദൈവം, മനുഷ്യരാശിക്ക് ദൈവത്തിന്റെ പ്രതിമ ലോകത്തിൽ വന്ന് വെളിപ്പെട്ട ഒരേ ഒരു പുരുഷൻ, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രാത്രി അങ്ങ് നിന്നുമായി നശിച്ച എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള അകമഴിഞ്ഞ കൃതജ്ഞയുടെ കൂപ്പുകയെ അർപ്പിച്ചു കൊണ്ട് സ്നേഹിതരെ, ദൈവത്തെ അന്വേഷിച്ച് അലഞ്ഞ മാനവരാശിക്ക് ദൈവം ആത്യന്തികമായി നൽകിയിരിക്കുന്ന അനശ്വരമായ വെളിപ്പാട് യേശുക്രിസ്തുവല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്ന് തറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ ഈ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നു എങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ അന്വേഷിക്കുന്നു എങ്കിൽ, ആത്യന്തികമായി നിങ്ങൾ ഇവന്റെ അനുഗ്രഹീതമായ പാദാരവിന്ദത്തിൽ എത്തിച്ചേരുമെന്ന് ധൈര്യസമേതം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ നിങ്ങളുടെ മനോമുഖരത്തിൽ സ്വീകരിക്കുവാൻ താല്പര്യപൂർവ്വം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ദൈവം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസ അരുളിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളോട് ഉപകരിക്കട്ടെ.